2021 ഫെബ്രുവരി 24 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മ്യാൻമർ അട്ടിമറിയുടെ പ്രതിധ്വനികൾ. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് മുൻ ഡയറക്ടർ ഡി ജയചന്ദ്രൻ എഴുതുന്നു. 1962 ബർമ അഥവാ മ്യാൻമറിൽ നടന്ന പട്ടാള അട്ടിമറി ലോകമറിഞ്ഞത് റോയിറ്റേഴ്സ് റംഗൂൺ ലേഖകൻ മലയാളിയായ എം ശിവറാം അയച്ച കമ്പി സന്ദേശത്തിൽ നിന്നാണ്. മന്ത്രിമാർ ഉൾപ്പെടെ പല ഭരണാധിപന്മാരുടെ കൊലപാതകം നേരിൽ കണ്ട ശിവറാം ഉടൻ വിവരം റോയിറ്റേഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയക്കാൻ ശ്രമിച്ചു. സന്ദേശം അയച്ചുകൊണ്ടിരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ വിച്ഛേദിക്കപ്പെട്ടതുമൂലം ആദ്യ വാക്കുകൾ മാത്രമേ ഹെഡ് ഓഫീസിൽ എത്തിയുള്ളൂ. ശിവറാമിന്റെ പരിചയസമ്പത്ത് കണക്കിലെടുത്ത് അയച്ച സന്ദേശം പട്ടാള അട്ടിമറിയെക്കുറിച്ച് തന്നെയാണെന്ന് കണക്കുകൂട്ടി റോയിറ്റേഴ്സ് അത് സ്കൂപ്പായി പ്രസിദ്ധീകരിക്കുകയായിരുന്നു. വാർത്ത കണ്ട ജനം ഞെട്ടി. എന്നാൽ ഈ ഫെബ്രുവരി 1 മ്യാൻമർ പട്ടാളം പ്രസിഡന്റ് വിൻമിന്റിനെയും പ്രധാനമന്ത്രിക്ക് തുല്യ അധികാരമുള്ള സ്റ്റേറ്റ് കൌൺസിലർ ഓങ് സാൻ സൂചിയെയും പ്രമുഖ നേതാക്കളെയും തടവിലാക്കി അധികാരം പിടിച്ചെടുത്തെന്ന് കേട്ടപ്പോൾ മ്യാൻമറിലെ രാഷ്ട്രീയ നിരീക്ഷകർക്ക് അത്ഭുതം തോന്നാനിടയില്ല. കാരണം സൈന്യം ഭരണമേറ്റെടുക്കാനുള്ള സാധ്യത അവർ പ്രവചിച്ചിരുന്നു. സൈനിക അട്ടിമറിക്ക് നേതൃത്വം നൽകിയ ജനറൽ മിങ് ആങ് ഹ്ലേയിംഗ് സൈനിക മേധാവിയായി നിയമിക്കപ്പെട്ടത് 2011 അഞ്ചു വർഷത്തിനുശേഷം അന്നത്തെ ഭരണാധികാരിയായ ഓങ് സാൻ സൂചി അദ്ദേഹത്തിന്റെ കാലാവധി 5 വർഷം നീട്ടിക്കൊടുത്തു. കാലാവധി 2021 ജൂലൈയിൽ അവസാനിക്കാനിരിക്കെ ഒരു തവണ കൂടി കാലാവധി നീട്ടാൻ സൂചി വിസമ്മതിച്ചെന്നാണ് അറിയുന്നത്. 2008 സൈന്യം എഴുതിയുണ്ടാക്കിയ ഭരണഘടന അനുസരിച്ച് ആഭ്യന്തരം, രാജ്യസുരക്ഷ, ബോർഡർ മാനേജ്മെന്റ് എന്നിവയുടെ നിയന്ത്രണവും പാർലമെന്റിൽ 25% അംഗങ്ങളെ നേരിട്ട് നിർദ്ദേശിക്കാനുള്ള അധികാരവും സൈന്യത്തിനാണ്. സൈന്യത്തിനുവേണ്ടി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് യൂണിയൻ സോളിഡാരിറ്റി ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി. ഈ പാർട്ടിയിലൂടെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള തന്ത്രങ്ങൾ ജനറൽ ഹ്ലേയിംഗ് കൈക്കൊണ്ടിരുന്നു. ജനാധിപത്യപരമായി അധികാരത്തിൽ വന്ന ആങ് സാൻ സൂചി ആരാധകരുടെ പ്രതീക്ഷകൾക്ക് പോലും വിരുദ്ധമായി സൈന്യവുമായി സഹകരിച്ചു. എന്നിട്ടും NLD പാർലമെന്റിൽ അവതരിപ്പിച്ച പല ഭരണഘടനാ പരിഷ്കാരങ്ങളെയും സൈന്യം നിരാകരിച്ചു. 10 ലക്ഷം റോഹിംഗ്യൻ മുസ്ലിങ്ങൾ മ്യാൻമറിൽ താമസിക്കുന്നുണ്ടെന്നാണ് കണക്ക്. തീവ്ര ബുദ്ധ സംഘടനകളുമായി റോഹിംഗ്യൻ സമാന സംഘടനകൾ ഏറ്റുമുട്ടാറുണ്ട്. 2017 ഓഗസ്റ്റിൽ രൂക്ഷമായ ഏറ്റുമുട്ടലിൽ പട്ടാളം റോഹിംഗ്യൻ മുസ്ലിങ്ങൾ താമസിക്കുന്ന 100-ലേറെ ഗ്രാമങ്ങൾ തീയിട്ട് നശിപ്പിക്കുകയും 6000-ൽ പരം പേരെ വധിക്കുകയും ചെയ്തു. തുടർന്ന് 6 ലക്ഷത്തിലധികം റോഹിംഗ്യകൾ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്തു. പ്രസിഡന്റാകാൻ മോഹിച്ചിരുന്ന ജനറൽ ഫ്ലെയിംഗ് വർഗീയ ധ്രുവീകരണത്തിലൂടെ ഭൂരിപക്ഷ സമുദായത്തിന്റെ അനുകമ്പ നേടാൻ ശ്രമിച്ചെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു. നവംബർ 8 നടന്ന തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങൾ സൈനിക മേധാവി ഉയർത്തി. തെരഞ്ഞെടുപ്പിന് 1 ആഴ്ച മുൻപ് സൈനിക വക്താവ് വോട്ടർ പട്ടികയിൽ സാരമായ തകരാറുകൾ ആരോപിച്ചു. എന്നാൽ സൂചിയുടെ നേതൃത്വത്തിലുള്ള NLD വൻ വിജയമാണ് നേടിയത്. അവർ 396 സീറ്റുകളിൽ വിജയം നേടിയപ്പോൾ സൈന്യത്തിന്റെ സ്വന്തം പാർട്ടിയായ USDPക്ക് നേടാനായത് 33 സീറ്റുകൾ മാത്രമാണ്. എന്നിട്ടും ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം സൈന്യം തുടർന്നുകൊണ്ടേയിരുന്നു. ജനുവരി 26 നടത്തിയ പ്രസ് കോൺഫറൻസിൽ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിമറി നടന്നതായും തിരുത്തിയില്ലെങ്കിൽ തക്കതായ നടപടിയെടുക്കേണ്ടിവരുമെന്നും സൈനിക വക്താവ് താക്കീത് നൽകി. ഫെബ്രുവരി 1 പുതിയ പാർലമെന്റ് കൂടാനിരിക്കെ സൈന്യം പ്രസിഡന്റ് വിൻമിന്റിനെയും സ്റ്റേറ്റ് കൌൺസിലർ സൂചിയെയും ഭരണ നേതാക്കളെയും തടവിലാക്കുകയായിരുന്നു. 2015 നടന്ന തെരഞ്ഞെടുപ്പിൽ NLD 80% സീറ്റുകൾ നേടി വൻ വിജയം ഉറപ്പാക്കി. സൂചി സൈന്യവുമായി ചേർന്ന് ഭരണം നടത്താൻ തയ്യാറായത് സൈന്യത്തിന് അന്താരാഷ്ട്ര സ്വീകാര്യത നേടിക്കൊടുത്തെങ്കിലും സൂചിക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനം നേരിടേണ്ടി വന്നു. പല സംഘടനകളും അവർക്ക് ലഭിച്ച നൊബേൽ സമ്മാനം ഉൾപ്പെടെ പുരസ്കാരങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. 2017 ഓഗസ്റ്റിൽ റാഖെയിൻ സ്റ്റേറ്റിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരായി നടന്ന സൈനിക നടപടിയെ ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ന്യായീകരിച്ചത് സൂചിയുടെ ആരാധകരെ ഞെട്ടിച്ചു. എന്നാൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് മ്യാൻമറിലെ ഭൂരിപക്ഷ സമുദായം സൂചിയുടെ നിലപാടിനെ അംഗീകരിച്ചെന്നാണ്. ഫെബ്രുവരി 1 നടന്ന പട്ടാള അട്ടിമറി ഉൾപ്പെടെയുള്ളവയിൽ ചൈനയുടെ പങ്കാളിത്തമോ അറിവോ ഉണ്ടാകുമെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. പ്രധാന നിക്ഷേപ പങ്കാളിയും വ്യാപാര പങ്കാളിയുമെന്ന നിലയിൽ ചൈനയ്ക്ക് മ്യാൻമറിൽ ദൂരവ്യാപകമായ സ്വാധീനമുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിംഗ് 2020 ജനുവരിയിൽ മ്യാൻമർ സന്ദർശിച്ചിരുന്നു. തന്റെ അഭിമാന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ മ്യാൻമർ ഭാഗമായ ചൈന മ്യാൻമർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രവർത്തനം ധ്രുതഗതിയിലാക്കാനാണ് ചർച്ചയിൽ ഷീ ഊന്നൽ നൽകിയത്. അങ്ങനെ അവർക്ക് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി വഴി ബലൂചിസ്ഥാനിലെ അറേബ്യൻ കടലിന്റെ കരയ്ക്കുള്ള ഗ്വാദർ തുറമുഖം കൂടാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയ്ക്ക് രണ്ടാമതൊരു വഴികൂടി തുറന്നുകിട്ടുകയാണ്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഈ വർഷം ജനുവരിയിൽ മ്യാൻമർ സന്ദർശിച്ചിരുന്നു. ചൈനയോട് ചേർന്ന് കിടക്കുന്ന മ്യാൻമറിലെ അതിർത്തി സംസ്ഥാനമായ കച്ചിൻ സ്റ്റേറ്റിലേക്കുള്ള മൂന്ന് പ്രധാന പദ്ധതികൾ നടപ്പാക്കുന്നതിനെക്കുറിച്ചായിരുന്നു പ്രധാന ചർച്ച. ചൈനയുടെ ഒരു ബൃഹത് പദ്ധതിയായ മിഡ്സോൺ അണക്കെട്ട് ഐരാവതി നദിയുടെ ഉത്ഭവസ്ഥാനത്താണ് നിർമ്മിക്കുന്നത്. ജനങ്ങളുടെ എതിർപ്പ് മൂലം 2009 തുടങ്ങിയ പദ്ധതി 2011 ശേഷം പണിമുടങ്ങി. മ്യാൻമറിൽ 20 വംശീയ വിമത സംഘങ്ങൾ നിലവിലുണ്ട്. അതിൽ പ്രധാന സംഘമാണ് കച്ചിൻ ഇൻഡിപെൻഡൻസ് ഓർഗനൈസേഷൻ. ചൈന മ്യാൻമറിലുള്ള ഏതാണ്ട് എല്ലാ വിമത സംഘങ്ങൾക്കും പല രീതിയിൽ സഹായം നൽകാറുണ്ട്. കച്ചിൻ സംസ്ഥാനത്തിന് സഹായം നൽകി മിറ്റുസോൺ അണക്കെട്ട് നിർമ്മാണം പുനരാരംഭിക്കാനുള്ള ശ്രമമാകും വാങ് യിയുടെ വാഗ്ദാനങ്ങളുടെ ഉദ്ദേശ്യം. വാങ് യി സൈനിക മേധാവി ജനറൽ ഹ്ലെയിങ്ങുമായി 12 നടത്തിയ ചർച്ചയിൽ 8 നടന്ന തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും തിരിമറികളെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്തെന്നാണ് അറിയുന്നത്. സൈന്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഭരണകൂടം തയ്യാറായില്ലെങ്കിൽ പട്ടാള അട്ടിമറിക്കുള്ള സാധ്യതയും അറിയിച്ചെന്ന് നിരീക്ഷകർ കരുതുന്നു. മ്യാൻമറിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇന്ത്യയുടെ സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും സോഷ്യൽ കണക്ടിവിറ്റിക്കും നിർണായകമാണ്. തന്ത്രപ്രധാനമായ ആൻഡമാൻ നിക്കോബാറിന് ചുറ്റുമുള്ള 725 കിലോമീറ്റർ സമുദ്രാതിർത്തിക്ക് പുറമെ 1624 കിലോമീറ്റർ കര അതിർത്തിയും ഇന്ത്യ മ്യാൻമാറുമായി പങ്കുവയ്ക്കുന്നുണ്ട്. കര അതിർത്തി തീവ്രവാദ സംഘടനകൾക്ക് സ്വാധീനമുള്ള ഇന്ത്യയുടെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളായ മിസോറാം, മണിപ്പൂർ, നാഗാലാന്റ്, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുമായാണ് എന്നതും എടുത്തുപറയണം. ഇവിടെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് ചൈന സഹായം നൽകുന്നതും അവർക്ക് മ്യാൻമറിൽ സുരക്ഷാ താവളങ്ങളുണ്ടെന്നതും തുറന്ന രഹസ്യമാണ്. 12 വർഷമായി ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ദൃഢമാക്കിയെടുത്ത ബന്ധം വഴി മ്യാൻമർ സുരക്ഷാ സേനയുടെ സഹകരണത്തോടുകൂടി പല വടക്കുകിഴക്കൻ തീവ്രവാദ സംഘടനകളുടെയും പ്രവർത്തനം നിർവീര്യമാക്കാനായിട്ടുണ്ട്. 2018 പ്രധാനമന്ത്രി മോദി മ്യാൻമർ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം രണ്ട് രാജ്യത്തെയും സുരക്ഷാ സേനകൾ സംയുക്തമായി മിസോറാമിനും മണിപ്പൂരിനും എതിർവശത്തുള്ള റാഖയിൻ സ്റ്റേറ്റിലെ പല തീവ്രവാദ ഒളിത്താവളങ്ങളും നശിപ്പിച്ചിരുന്നു. മ്യാൻമർ ഇന്ത്യൻ സേനയ്ക്ക് നൽകുന്ന സഹകരണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി മ്യാൻമാർ പട്ടാളത്തിന് ഇന്ത്യ പ്രത്യേക പരിശീലനം നൽകുകയും ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ പഠന സൌകര്യമൊരുക്കുകയും ചെയ്തു. കൂടാതെ അവരുമായി ചേർന്ന് സംയുക്ത പട്ടാളാഭ്യാസവും ബംഗാൾ ഉൾക്കടലിൽ നാവികാഭ്യാസവും നടത്തി. ഇന്ത്യയുടെ ലുക്ക് ഈസ്റ്റ് പോളിസി പ്രകാരം സൌത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നതിനുള്ള പ്രവേശനമാർഗം മ്യാൻമർ വഴിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മ്യാൻമർ തായ്ലന്റ് ത്രികക്ഷി ഹൈവേക്ക് ഇന്ത്യ മുൻകൈ എടുക്കുന്നത്. അടിസ്ഥാന വികസനത്തിനുള്ള പല പദ്ധതികളും ഇന്ത്യ മുൻകൈയെടുത്ത് മ്യാൻമറിൽ ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 2020 ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ലയും സൈനിക മേധാവി ജനറൽ മനോജ് നരവനെയും മ്യാൻമർ സന്ദർശിച്ചിരുന്നു. രണ്ടുപേരും ഓങ് സാൻ സൂചിയുമായും പട്ടാള മേധാവി ജനറൽ ഹ്ലെയിങ്ങുമായും ചർച്ചകൾ നടത്തിയിരുന്നു. ജനകീയ ഭരണാധികാരിക്കും സൈനിക നേതൃത്വത്തിനും തുല്യ പ്രാധാന്യമാണ് ഇന്ത്യ നൽകുന്നത് എന്നതായിരുന്നു ചർച്ചയുടെ ഉദ്ദേശ്യം. പട്ടാള അട്ടിമറിക്ക് ശേഷം ഒരു വർഷത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് സൈനിക നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. എന്നാൽ അതിനൊരു തീർച്ചയുമില്ല.